ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
അത്രയെങ്കിലും മനസ്സിലാകും. മുഖ്യം അതിനാണ്. സുഴുക്കയിൽ ആണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ പറയുന്ന എത്രയോ തവണ ചർച്ച ചെയ്യും. സ്വന്തം നിലയ്ക്കില്ല, ഭാഷയത്തിനനുസരിച്ച് തന്നെ. സുഴുക്കയിൽ ബ്രഹ്മപ്രാപ്തിയാണോ? ജീവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇതാണ് ഭാഷയത്തിൽ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇതിന് പ്രാധാന്യമില്ലാതെ സുഹൃത്തിയിൽ ബ്രഹ്മപ്രാപ്തി എന്നുള്ള ആ മുഖ്യമായ സിദ്ധാന്തത്തെ വിസ്മരിച്ചിട്ട് ഇന്ന് അദ്വൈതം പറയുന്നവരെല്ലാം മുഖ്യമായി പറയുന്ന എന്താണ്? സുഹൃത്തിയിൽ അജ്ഞാനമുണ്ട്, ഇതിനാണ് പ്രചാരം കിട്ടിയത്. വാസ്തവത്തിൽ എന്താണോ ഭാഷകാരൻ വെളിപ്പെടുത്തിയത് അതിനുള്ള പ്രചാരം കിട്ടിയത് നേരെ വിപരീതമായൊരു കാര്യത്തിൽ. ഭാഷകാരൻ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. അജ്ഞാനത്തിന് വേണ്ടി സുഷുപ്തി വരെ പോകേണ്ട കാര്യമില്ല. ജാഗ്രതയിൽ തന്നെ അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ജാഗ്രതയിൽ അതുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നമല്ല. അതുകൊണ്ട് സുഷുപ്തിയിലെ അജ്ഞാനത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല. കാരണം അത് അജ്ഞാനം സ്വാനുഭവത്തിലൂടെ ഉണ്ട് ജാഗ്രതയിൽ. എന്നതിനാണ് സുഷുപ്തി വരെ പോകുന്നത്. സുഷുപ്തിയിൽ എന്തിനാണ് പ്രാധാന്യം? അവിടെ സത്സംബന്ധിക്കാണ് പ്രാധാന്യം, അജ്ഞാനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ അല്ല. ചോദിക്കും സുഷുപ്തിയിൽ സത്സംബന്ധി നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ജാഗ്രത ജ്ഞാനിയാകുന്നില്ല? അതിനാണ് ഇവിടെ പറയുന്നത്, അത് ജാഗ്രതയിൽ വേണം. നിങ്ങൾ എവിടെയാണ് ജ്ഞാനിയാകാൻ ആഗ്രഹിക്കുന്നത്? സുഷുപ്തിയിലാണോ? അത് സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ സത്സംബന്ധി സംഭവിക്കുന്നതുകൊണ്ടിവിടെ ജ്ഞാനിയാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലർ ചോദിക്കുന്നതാണ്, ആത്മജ്ഞാനി ഉറക്കത്തിലും ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കും ഉണ്ട്. അങ്ങനെയുള്ള ആത്മജ്ഞാനികളെ കാണാൻ ഉളമ്പാറയ്ക്ക് പോയാൽ ഉറക്കത്തിനും ആത്മജ്ഞാനം വരിച്ചു. അങ്ങനെ വരെ പറയുന്നവരുണ്ട്. സുഷുപ്തിയിൽ സത്സംബന്ധിയാണ്, അവിടെ ആത്മജ്ഞാനമില്ല, അനാത്മജ്ഞാനമില്ല, ഒന്നുമില്ല. അവിടെ പറയുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ മുക്തനാകുന്നില്ല? അതിന് ജാഗ്രത ജ്ഞാനം വേണം. ഇതാണ് ഭാഷകാരൻ പറയുന്നതിന്റെ താല്പര്യം. അതാണ് പറയുന്നത്, തത്വമസീതി പ്രതിബോധിത വിദ്വാൻ സദൈവനോ അന്യസ്മി ജ്ഞാനൻ സദൈവ ബോധി. അങ്ങനെ അറിയുകയാണെങ്കിൽ അവൻ മുക്തനാകുന്നു, അവൻ സത്ത് തന്നെയായിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിനെ അവിദ്യാദി ദോഷേ ബഹിർ അപകൃഷ്ടാഹ ഉള്ളിൽ നിന്നും വലിച്ചു പുറത്തു കൊണ്ടുവന്ന് ഈ വിഷയങ്ങളെല്ലാം അനുഭവിപ്പിച്ച് സ്വയം ബദ്ധനാണ് എന്ന സ്ഥിതിയിലെത്തിക്കുന്ന ഈ മനസ്സ് അതവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ വീണ്ടും പറയുന്നു ഭാഷകാരനടുത്ത്, അധ ഏഷ സമ്പ്രസാദോ അസ്മാ ശരീരാത് സമുദ്ധായ പരം ജ്യോതിരുപസമ്പദ്യ സേനരൂപേണ അഭിനിഷ്പദ്യത്തെ ഏഷ ആത്മേതി ഹോവാച ഏത് നമ്മളതോ അഭയമേതദ് ബ്രഹ്മേതി തസ്യവായുതസ്യ ബ്രഹ്മണോ നാമസത്യമിതി. ഹൃദയം എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം എന്നുള്ളതിനെയും അടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. അതിനു മുമ്പായി പറയുന്നു, സുഷുപ്തകാലേ ഉറക്കത്തിൽ സേന ആത്മനാ സ്വസ്വരൂപത്തിൽ, ആ സ്വരൂപം എന്താണ്? സത്ത്, സദാ സമ്പന്ന, സത്തായി തീരുന്നു അവൻ. ജാഗ്രതത്തിൽ സത്ത് തന്നെ, പക്ഷേ ജാഗ്രതയിൽ പറഞ്ഞല്ലോ ദോഷൈ ബഹിരപകൃഷ്ടാഹ ഇതെല്ലാം പറയും, പുറമേക്ക് പോയി പലതായി തീർന്നു. പക്ഷേ സുഷുപ്തിയിൽ സേനാത്മന സദാ സമ്പന്ന, അവൻ സ്വസ്വരൂപത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സദാ സത്താ സമ്പന്ന, സ്വരൂപത്തിലായിരിക്കുന്നു, സമ്പന്നമായിരിക്കുന്നു. സൻ സമ്യക് പ്രസീദതി, സമ്യക് പ്രസന്നമാകുന്നു. പ്രസീദതി ഇതി സംപ്രസാദ സമ്യക് പ്രസീദതി. പ്രസാദം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണത്, വിശദീകരിക്കുന്നു. സുഷുപ്തിയിൽ അവൻ മുക്തനായിരിക്കുന്നു എന്നറിയാം. സംപ്രസാദനായിരിക്കുന്നു. സമ്യക് പ്രസീതതി, ആ ജാഗ്രത മനസ്സിലാക്കാൻ പ്രയാസമാണ്. ജാഗ്രതനെ കുറിച്ച് ജാഗ്രതനും അത് തന്നെയാണ്, പക്ഷെ മനസ്സിലാക്കാൻ പ്രയാസം. എന്തുകൊണ്ട്? അവിദ്യാദി ദോഷയെ ബഹിരാപകൃഷ്ട, ഈ മനസ്സ് ദോഷങ്ങളെ കൊണ്ട് ബാഹ്യമായി ഇങ്ങനെ ഉഴറി നടക്കുമ്പോൾ സംപ്രസാദം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് തന്നെ ഭാഷകാരൻ പറയുന്നു, ജാഗ്രത സ്വപ്നയോ വിഷയേന്ദ്രിയ സംയോഗജാതം കാലുഷ്യം ജഹാദി. ജാഗ്രത സ്വപ്നങ്ങളിൽ വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുവരുന്ന ഈ കാലുഷ്യം കലക്കം മനസ്സിന്റെ, അതുകൊണ്ടാണ് ഇവിടെ സംപ്രസാദനായിരുന്നിട്ടും പ്രസന്നനായിരുന്നിട്ടും സത്വമായി ഏകീഭവിച്ചിരുന്നിട്ടും പക്ഷെ വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുവരുന്ന ഈ കാലുഷ്യം അതിനിങ്ങനെ മനസ്സ് കലങ്ങിക്കിടക്കുകയാണ്. അത് ജഹാദി, ഇവിടെ സുഷുപ്തി. അതുകൊണ്ടാണ് സുഷുപ്തി ഇവിടെ എടുത്തു പറയുന്നത്. ജാഗ്രത സത്തില്ലാത്തതുകൊണ്ടോ ജാഗ്രത സംപ്രസാദൻ എന്ന് പറയുന്ന ആത്മാവില്ലാത്തതുകൊണ്ടോ അല്ല, പക്ഷെ ജാഗ്രത സുഷുപ്തിയില സമ്യക് പ്രസീതതി എന്ന് പറയുന്ന അവസ്ഥയില്ല, മുക്തി അവസ്ഥയില്ല. കാലുഷ്യം ജഹാദി, അവിടെ ഈ കാലുഷ്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. അതിന് ഒരു സമാധിയും വേണ്ട, ഒരു വേദാന്തവും വേണ്ട, ഒരു ശ്രവണ മനനങ്ങളും ഒന്നും വേണ്ട. അവിടെ സംപ്രസീതതി, അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ജാഗ്രത. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഈ ജീവൻ കടന്നു പോകുന്നതുകൊണ്ടാണ് ജാഗ്രത വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നത്, വീണ്ടും ആ സംപ്രസന്നമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ എത്തിച്ചേരാൻ ജാഗ്രത ഉള്ള ശ്രമങ്ങൾ അത് കഴിയാതെ വരുമ്പോൾ തളർന്നു പോകും. ശ്രമിച്ച് നടക്കാത്ത കാര്യം തനിയെ നടക്കും, അതാണ് ഉറങ്ങിപ്പോകുന്നത്. സത്സംഗത്തിലിരിക്കുന്നു ഉറങ്ങിപ്പോകുന്നു. സത്സംഗത്തിൽ ഇരുന്നിട്ട് ജാഗ്രത ഇതിനെ നേടാൻ ശ്രമിക്കുകയാണ്, നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ശ്രമിച്ചാൽ നടക്കാത്തത് തനിയെ സംഭവം, ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ഉറങ്ങുന്നവർ ഭാഗ്യവാന്മാർ. ഒരു പരിശ്രമവും കൂടാതെ അവരെ നേടുന്നു, ഉണർന്നിരിക്കുന്നവർ കഷ്ടപ്പെടുന്നു. ഇവിടെ പറയുന്നു സമ്യക് പ്രസീതതി ജാഗ്രത സ്വപ്നയോഹോ വിഷയേന്ദ്രിയ സംയോഗ ജാതം കാലുഷ്യം ജഹാദി, അത് ഉപേക്ഷിക്കുന്നു. ഇത് സംപ്രസാദ ശബ്ദവും. അതുകൊണ്ട് ഈ സംപ്രസാദം എന്ന് പറയുന്നത് യദ്യപി സർവജന്തുവിനാ സാധാരണ, സർവ ജീവികളെ സംബന്ധിച്ചും സംപ്രസാദം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ എല്ലായിടത്തും പ്രയോഗിക്കാം. എല്ലായിടത്തും ആത്മാവ് തന്നെ, എല്ലാ അവസ്ഥകളിലും അവൻ സത്ത് തന്നെയാണ്. തഥാപി എങ്കിലും ഏവം വിത്ത്, പക്ഷെ ഉപാസകൻ, ഇവിടെ ഉപാസകനെ കുറിച്ച് പറയുന്നുണ്ട്. ഉപാസകൻ എടുക്കുക, സ്വർഗലോകം ഏതി, അവൻ സ്വർഗലോകത്തെ പ്രാപിക്കുന്നു. അവൻ സ്വയം സത്തായിരുന്നിട്ടും തത്വജ്ഞൻ സത്തിനെ സാക്ഷാത്കരിക്കുന്നു ഈ ജാഗ്രത. ജാഗ്രത്തിൽ സത്തിനെ സാക്ഷാത്കരിക്കുന്നുണ്ട്, ജാഗ്രത എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവിടെ സത്സാക്ഷാത്കാരം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ജാഗ്രത്തിലാണ് അത് സംഭവിക്കുന്നെങ്കിലും ജാഗ്രതയിൽ നിന്നും അതിനൊന്ന് വേർതിരിക്കും, അതിനെ പരാജാഗ്രത എന്ന് പറയും. ജാഗ്രതയിൽ തന്നെയുള്ള ഒരു വിശേഷം, എന്താ രണ്ടെന്ന് വലിയ വ്യത്യാസം? അവിടെ ഈ ജാഗ്രതയിൽ അതിനെ മറച്ചിരിക്കുന്ന അവിദ്യാദി ദോഷങ്ങളില്ല. അതാണ് ജാഗ്രതയിലെ സാക്ഷാത്കാരത്തിന്റെ പ്രത്യേകത. അത് സുഷുപ്തിയല്ല. ഇനി അത് സമാധിയാണോ? സമാധിയാണെന്ന് പറയുന്നതിന് വിരോധമൊന്നുമില്ല, അതിനെ സമാധി എന്ന് വേണമെങ്കിലും പറയും. പക്ഷെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള സമാധിയാണ്, സുഷുപ്തി പോലെ എല്ലാം മറന്നിരിക്കുന്ന സമാധിയാണ്. ആ സത്സാക്ഷാത്കാരം തന്നെ സമാധി, ഭാഷ്യകാരന്റെ അനുസരിച്ച് ആ പരാജാഗ്രത തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. എന്താണ് തത്വമസീതി പ്രതിബോധം? തത്വമസി എന്നുള്ള ആ പ്രതിബോധം, അതാണ് സമാധി. അതിനങ്ങനെയും പറയാം. അതുകൊണ്ട് ബ്രഹ്മമായിരുന്നിട്ടും ജാഗ്രത ബ്രഹ്മജ്ഞാനിയാകാൻ കഴിയാത്തതുപോലെ സുഷുപ്തിയിൽ ഈ കാലുഷ്യങ്ങളെല്ലാം അവസാനിച്ച് കേവല ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നിട്ടും വീണ്ടും ബന്ധനത്തിൽ വരുന്നു. അതുകൊണ്ട് ഇത് ഉപാസകന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശാസ്ത്രവും ഉപാസനയൊക്കെ വ്യർത്ഥമാകത്തില്ല. സ്വർഗം ലോകം ഏതീതി പ്രകൃത്വാ ഏഷ സമ്പർസാദീതി സന്നിഹിതവത് യത്നവിശേഷാ സോ അഥ ഇതം ശരീരം ഹിത്വാ അസ്മാ ശരീര സമുദ്ധായ ശരീരാത്മഭാവനാം പരിത്യജ്യത്യർത്ഥ നത്വ സോ നത്വ ആസനാദിവ സമുദ്ധായ ഇതിഹ ഇഹയുക്തം സേനരൂപേണേതി വിശേഷണം സ ഏഷ സമ്പ്രസാദോ അസ്മാ ശരീര സമുദ്ധായ പരം ജ്യോതിരൂപ സമ്പദ്യ സേനരൂപേണ എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുന്നു. സ്വസ്വരൂപത്തിൽ ഏഷ സമ്പ്രസാദി സന്നിഹിതവ യത്നവിശേഷ ഈ സമ്പ്രസാദനെന്ന് പറയും. ഈ ആത്മാവ് എന്താ ഇത്രയും അടുപ്പമുള്ളത് പോലെ പറയുന്നത്? ഈ ആത്മാവെന്ന് ഈ ആത്മാവിന് പരിചയമുണ്ടോ? എന്താ ഇവൻ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ആളെന്നല്ലേ പറയുന്നു. അതുപോലെ പരിചയം പരിചയപ്പെട്ടതുപോലെ പറയുന്നു. പറയുന്നു പരിചയമുണ്ടെന്നുകൊണ്ട് എല്ലാ ദിവസവും സുഷുപ്തിയിൽ പരിചയമുള്ള ആളാണ്. അവിടെ സമ്പ്രസാദൻ മാത്രമേ ഉള്ളൂ, വ്യാകൃതത്തിൽ തന്നെ ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഏഷ സമ്പ്രസാദ എന്ന് പറയുന്നത് അവനവന്റെ അനുഭവത്തെ എടുത്ത് പറയുകയാണ്. ഉറങ്ങുന്നുണ്ടോ? ഉറക്കത്തിന്റെ അനുഭവം ഉണ്ട്, ആ അനുഭവം സമ്പ്രസാദന്റെ അനുഭവമായിരുന്നു, മറ്റൊന്നിന്റെ അനുഭവം. അങ്ങനെയുള്ള സമ്പ്രസാദൻ അതീതം ശരീരം ഹിത്വാ. സാധാരണ എന്താ സംഭവിക്കുന്നത്? ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അസ്മാ ശരീര സമുദ്ധായ ഈ ശരീരത്തിൽ നിന്നവൻ മാറി എണീറ്റു പോകുന്നു എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം എടുക്കണ്ടെന്ന് പറയും. എല്ലാ ദിവസവും ഈ ശരീരം വിട്ടുപോകുന്നു, അല്ലെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നു. ഈ ശരീരത്തിൽ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. ഈ ശരീരത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ശരീരാത്മഭാവനാം പരിത്യജ്യ, ശരീരം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരാത്മഭാവന ഉണ്ടായിരിക്കുക, ഞാൻ എന്നുള്ള ഭാവന ഈ ശരീരത്തിൽ പതിഞ്ഞിരിക്കുക. ഇത് ജാഗ്രതത്തിലുണ്ട്, ഞാൻ എന്നെ അറിയുന്നു. ഇത് എങ്ങനെയാണോ സർവരും ഇതിനുപേക്ഷിക്കുന്നതിന്റെ ഉറക്കത്തിലുണ്ടോ ഞാൻ, അങ്ങനൊരു ഭാവനയുണ്ടോ? ഇല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ജാഗ്രത. ഉറക്കത്തിൽ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പോലെ വിദ്വാൻ അല്ലെങ്കിൽ ഉപാസകൻ ഈ ശരീരാത്മഭാവത്തെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ തെറ്റിദ്ധാരണ വരുന്നത് ഈ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ്, കാരണം സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ശരീരത്തിൽ നിന്ന് ഒരു വെളിച്ചം പോലെ ആത്മാവ് ഇറങ്ങി പുറത്ത് സഞ്ചരിക്കുക, പിന്നെ വേറെ ശരീരത്തിൽ പോയി കയറുക, ആ ശരീരത്തിൽ തിരിച്ചു വരിക, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഭാവന വരുമോ, ആത്മാവ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ഇവിടെ ആവി പോകുന്ന പോലെ. സീരിയൽ ആത്മാവാണ് അതൊക്കെ, ഒറിജിനൽ ആത്മാവെന്ന് പറയുന്നു. ഇന്നത്തെ ആസനാധിപ സമുദ്ധായ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ആത്മാവ് ഈ ശരീരം വിട്ടു പോകും, സഞ്ചരിക്കും, വേറെടുത്തും ജീഹയുക്തം എന്നൊന്നും ധരിച്ചു കളയരുത്. അത് ഭാവനകളാണ് മനുഷ്യൻ ആത്മാവിനെ സംബന്ധിച്ച്. ഈ ശരീരം വിട്ടുപോകുക വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു സ്വേന രൂപേണ ഇത് വിശേഷണ. സ്വേന രൂപേണ ആത്മാവെന്ന് പറയുന്നല്ലേ തന്റെ സ്വരൂപം. ആ സ്വരൂപമായിരിക്കുന്ന അതിനെങ്ങനെ എവിടെ ഏതിനെ വിട്ടുപോകാൻ പറ്റും? അത് സർവവ്യാപിയല്ലേ. ഇതൊക്കെ വേണമെങ്കിൽ പറയും, ഇതെല്ലാം അതിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയും. അല്ലാതെ ആത്മാവ് ഒന്നിനും വിട്ടുപോകുന്നില്ല, അത് സ്വസ്വരൂപമാണ്, ഉപാസകന്റെ സ്വരൂപമാണ്. എന്നാ അന്യത ഉദ്ധായ സ്വരൂപ സമ്പർത്തവ്യം പറയുന്നു. ഒരിടത്ത് നിന്ന് എണീറ്റ് വന്ന് സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ പറ്റത്തില്ല. എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന് എന്നെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇല്ല, എനിക്ക് ഈ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് വേറെ ഇരിപ്പിടത്തിൽ പോയിരിക്കാം, കാരണം അതെന്റെ സ്വരൂപമല്ല. എനിക്ക് സ്വയം വേറെ എവിടെ നിന്നെങ്കിലും വന്ന് എന്നിലിരിക്കാൻ പറ്റത്തില്ല, കസേര വേറെ ആയതുകൊണ്ടാണ് നടക്കും. അതുപോലെ ആത്മാവിന്റെ പോക്ക് വരവ് അതങ്ങോട്ട് പോകുന്നു വരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇത് സ്വസ്വരൂപമാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? സുഷുപ്തിയിൽ എവിടെയെങ്കിലും പോയോ? പോയില്ലല്ലോ. ഉറങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്തും പോയില്ല, ഇരുന്ന ഇരിപ്പില്ല അവർക്ക്. എന്തുകൊണ്ട്? അത് സ്വരൂപമാണ് എന്ന് പറയും. അതാണ് സ്വസ്വരൂപം. അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് പോകുന്നു വരുന്നു ഒന്നുമില്ല. ആ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. പോക്ക് വരവില്ല അവിടെ. അവരോ ഇന്ന് അന്യതോത്ഥായ സ്വരൂപ സമ്പത്ത് ഒരിടത്ത് നിന്ന് പോയി വേറിടത്തെ പ്രാപിക്കുന്ന പോലെ അല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സുഷുപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ വിടുന്നു, ഇതെല്ലാം വിട്ടുപോകുന്നു. സ്വരൂപ സമ്പത്തവ്യം അത് വേറിടത്ത് നിന്ന് മാറി വന്ന് കയറുന്നതൊന്നുമല്ല. ശരീരം പ്രേതം കൂടുന്നതുപോലെ അല്ല. ഇത് സ്വസ്വരൂപസ്ഥിതിയാണ്. സ്വരൂപമേവ ഹി തന്നഭവതി പ്രതിപത്തവ്യം. ഇതിനെ ആത്മാവിനെ സ്വസ്വരൂപമായി മനസ്സിലാക്കിയോ, അത് മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ലത് സുഷുപ്തിയാണ്. സുഷുപ്തിയിൽ ഉണർന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ അവിടെ ഞാൻ മാത്രം, കേവലമായ ഞാൻ മാത്രം, മറ്റൊന്നുമില്ല. അതാണ് സ്വരൂപസ്ഥിതി. ഉണർന്നേ പറയാൻ കഴിയുന്നുള്ളൂ, കാരണം അവിടെ ഞാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ സ്വരൂപമാണെങ്കിൽ അതിനെ പ്രാപിക്കാനൊക്കത്തില്ല. തന്ന ഭവതി പ്രതിപത്തവ്യം. എന്തെങ്കിലും പ്രാപിക്കേണ്ടതാണെങ്കിൽ അത് സ്വരൂപമല്ല. സ്വരൂപമാണെങ്കിൽ അതിനെ പ്രാപിക്കാനൊക്കത്തില്ല. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ വല്ലപ്പോഴും കാണാറുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല, വിരക്തന്മാരായതുകൊണ്ട്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അവിടെ ദൃശ്യങ്ങളൊക്കെ വരുന്നു. ദൃശ്യങ്ങളൊക്കെ വരുമ്പോ അതിനോട് താതാത്മ്യപ്പെടുന്നു, മനസ്സ് താതാത്മ്യപ്പെടുന്നു. കരയേണ്ടത് കണ്ടാൽ കരയും, ചിരിക്കേണ്ടത് കണ്ടാൽ കരയും. ആശ്ചര്യം, ഭയം, ഇഷ്ടം, അനിഷ്ടം എല്ലാം മനസ്സിൽ സംഭവിക്കുന്നു. ആ ദൃശ്യങ്ങളോട് താതാത്മ്യപ്പെടുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നു, എല്ലാം പോയി. അപ്പോ ഈ വികാര വിചാരങ്ങളെല്ലാം എവിടെ പോയി? ഒരു നിമിഷം കൊണ്ടെല്ലാം തീർന്നു. കരച്ചിലും ചിരിയും എല്ലാം മാറുന്നു. ഏതാണോ ദൃശ്യം, ആ ദൃശ്യത്തോട് താൻ താതാത്മ്യപ്പെടുമ്പോഴാണ് വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. താൻ താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ താതാത്മ്യപ്പെടുന്നു. മനസ്സ് ദൃശ്യങ്ങളോട് താതാത്മ്യപ്പെടുമ്പോൾ എല്ലാം വരുന്നു. ആ ദൃശ്യം അസ്തമിച്ച, അത് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ താതാത്മ്യമില്ല, കരച്ചിലും ചിരിയൊന്നുമില്ല, പിന്നെ താൻ മാത്രം. അതുപോലെ തന്നെ സുഷുപ്തി ജാഗ്രതയിലെ ഈ ദൃശ്യങ്ങൾ ഇവിടെ കറണ്ട് പോകുന്നു. ഈ പ്രാണപ്രവർത്തനവും മനസ്സിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ മന്ദീഭവിക്കുന്നു. മന്ദീഭവിച്ചത് ഇല്ലാതായിത്തീരുന്നു, കറണ്ട് പോകുന്ന പോലെ. പിന്നെ ഇവിടെ ദൃശ്യങ്ങളില്ല, അവിടെ ജീവന് താതാത്മ്യമില്ല, അത് തന്നെ ആയിരിക്കുന്നു. ഒരിടത്തേക്കും പോകുന്നുമില്ല, വരുന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത് സ്വരൂപമേ വഹിത്വ. സ്വരൂപം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് നഭവതി പ്രതിപത്തവ്യം ചിന്തിച്ച് അത് പ്രാപിക്കാനൊക്കെ അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല, അസ്വരൂപമായി തന്നെ ഇരിക്കുന്നു. പരം പരമാത്മലക്ഷണം വിജ്ഞപ്തി സ്വഭാവം ജ്യോതിരുപസമ്പദ്യ സ്വാസ്ഥ്യം ഉപഗമ്യേത് പരം പരമാത്മലക്ഷണം. ആ പരമാത്മരൂപത്തിലുള്ള വിജ്ഞപ്തി സ്വഭാവം കേവലമായ ജ്ഞപ്തിയാണത്, കേവലമായ ബോധമാണ്, കേവലമായ പ്രകാശമാണ്. അത് നഷ്ടപ്പെടുന്നില്ല. അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് ഉണർന്നതിന് ശേഷം ആ ഞാനവിടെ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ഞാനതായിരുന്നു, ഞാൻ സുപ്തനായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. തന്റെ നഷ്ടം മാത്രം താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. മറ്റു പലതിന്റെയും നഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. തന്റെ നഷ്ടം അനുഭവിച്ചിട്ടില്ല, ആരും അനുഭവിച്ചിട്ടില്ല. ഉറങ്ങിയാലും ശരി, ഇനി നല്ല ബോധം കെടുത്തിയാലും, നല്ല മരുന്ന് കൊടുത്ത് ബോധം കെടുത്തിക്കഴിഞ്ഞാൽ ഉണർന്നു കഴിയുമ്പോൾ എന്ന് പറയും, ഞാൻ ബോധം കെട്ടിരുന്നു, അവിടെയും ഞാനുണ്ടായിരുന്നു, ബോധം കെട്ട ഞാനുണ്ടായിരുന്നു, ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റും, തന്നെ നിഷേധിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താണ്? താൻ എന്ന് പറയുന്ന കേവലമായ പ്രകാശമാണ്. പക്ഷെ ഇവിടെ ഇരുട്ടാണല്ലോ എന്ന് പറയും. അത് ശരിയാണ്. ഇരുട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവം ഈ കാണുന്ന വെളിച്ചമാണ്. ഈ ജാഗ്രതയിലെ വെളിച്ചമാണ് നമ്മുടെ അനുഭവത്തിലുള്ള വെളിച്ചം. ഈ വെളിച്ചം ഇല്ലെങ്കിൽ പിന്നെ ഇരുട്ടെന്നേ പറയാൻ പറ്റും. ജാഗ്രത വെളിച്ചം അവിടെ ഇല്ല. ജാഗ്രത വെളിച്ചം ഇല്ലെങ്കിൽ ഇരുട്ടെന്നല്ലാതെ എന്തെന്ന് പറയും. കാരണം വെളിച്ചത്തെ കാണുന്നവനെ ഇരുട്ടിനെ അറിയാൻ പറ്റും. അല്ലാത്തവന്റെ ഇരുട്ട് വേറെയായിരിക്കും. അന്ധന്റെ ഇരുട്ട് നമ്മളുടെ ഇരുട്ടല്ല. അന്ധൻ ഇരുളാണെന്ന് നമ്മൾ പറയുന്നതാണ്. പക്ഷെ ജന്മന അന്ധനാണെങ്കിൽ നമ്മുടെ ഇരുളവനില്ല. കാരണം എന്തുകൊണ്ട്? വെളിച്ചം നമുക്കേ ഉള്ളൂ, കാണുന്നവനേ ഉള്ളൂ വെളിച്ചം. ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയായിട്ടാണ് നമ്മൾ ഇരുട്ടിനെ അറിയുന്നത്. അതുകൊണ്ട് ഇരുളും നമുക്കേ ഉള്ളൂ, അന്ധനതില്ല. അന്ധനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇരുള് വേറെയാണ്. അതുപോലെ ജാഗ്രതയിൽ നമ്മൾ ഇരുളെന്ന് പറയുന്നത് എന്താണ്? സുഷുപ്തിയിലെ ഇരുളെന്ന് പറയുന്നത് ജാഗ്രതയിലെ ഇരുളല്ല. എന്തുകൊണ്ട്? ജാഗ്രതയിൽ വെളിച്ചം അനുഭവപ്പെടുന്നതുകൊണ്ട് ജാഗ്രതയിലെ ഇരുളുണ്ട്. ഈ ജാഗ്രതയിലെ ഇരുളിനും വെളിച്ചത്തിനും അപ്പുറമാണ് സുഷുപ്തിയിലെ ഇരുളെന്ന് പറയുന്നത്. അത് കേവലമായ സത്താണ്. അതെന്തായാലും നിഷേധിക്കാൻ പറ്റുന്നില്ല. സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റുന്നില്ല. സ്വരൂപമായതുകൊണ്ട്, ജാഗ്രതയിലെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് അവിടെ ഇരുട്ടായിരുന്നു. അതിനെയാണ് പറയുന്നത് അജ്ഞാനമായിരുന്നു എന്നെല്ലാം പറയുന്നു. എന്തിന്? ജാഗ്രതയിൽ പോലും വെളിച്ചം ഇല്ലാത്തത് നമ്മൾ പറയുന്നു ഇരുട്ടെന്ന്. എന്താ ഇരുട്ടെന്ന് പറഞ്ഞ അവിടെ ഒരു വസ്തുണ്ട്. വെളിച്ചം ഇല്ലാന്നല്ലാതെ ഇരുട്ടിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇരുട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവസാനം അദ്വൈതി തന്നെ ഇരുട്ടിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അനിർവചനീയം. എന്ത്? നമ്മളെ ഈ കാണുന്ന ഇരുള്, അതിനെ നിർവചിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു പിടിയും കിട്ടത്തില്ല. എന്താ ഇരുട്ട്? വെളിച്ചമില്ല, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഈ ജാഗ്രത് പ്രകാശം, ഇവിടുത്തെ അനുഭവങ്ങൾ, ഇതൊന്നും ഇല്ല എന്നേ ഉള്ളൂ സുഷുപ്തിയിലെ ഇരുളെന്ന് പറഞ്ഞാൽ. അവിടെ കേവലമായ സത്ത് മാത്രം. വിജ്ഞപ്തി സ്വഭാവം ജ്യോതി ഉപസമ്പദ്യ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ വെളിച്ചമാണ്. ഈ വെളിച്ചം ഇവിടെ മാത്രമേ കിട്ടൂ, ഈ ജാഗ്രതയിലേ കിട്ടൂ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കിട്ടും. അത് അവിടുത്തെ വെളിച്ചം. സത്തിന് ഈ വെളിച്ചങ്ങളൊന്നുമില്ല. വിജ്ഞപ്തി സ്വഭാവം ജ്യോതി ഉപസമ്പദ്യ. എന്ത് ചെയ്യുന്നു? സ്വാസ്ഥ്യം ഉപഗമ്യ, സ്വാസ്ഥ്യത്തെ പ്രാപിക്കുന്നു. ഈ സ്വാസ്ഥ്യം സുഷുപ്തിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അസ്വസ്ഥത വരുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുന്നത്. രോഗം വന്ന ഡോക്ടർ മരുന്ന് വന്ന് ഉറക്കുന്നത്. കാരണം സ്വാസ്ഥ്യം അവിടെ മാത്രമേ ഉള്ളൂ. ജാഗ്രതയിൽ ഈ വിഷയാനുഭവം ഉള്ളതുകൊണ്ട് അവിടെ സ്വാസ്ഥ്യമില്ല. സുഖവും ദുഃഖവും ഉണ്ടാവും, പക്ഷെ സ്വാസ്ഥ്യമില്ല, അസ്വസ്ഥതയും ഉണ്ടാകും. സ്വസ്ഥതയിൽ സുഖമില്ല, ദുഃഖമില്ല, രണ്ടുമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു അത് ഇരുളാണ്. അതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. സ്വാസ്ഥ്യം ഉഗമ്യ, സ്വാസ്ഥ്യത്തെ പ്രാപിക്കുന്നു. ഇതാണ് ഉപാസകനും ജ്ഞാനിയും എല്ലാം പ്രാപിക്കുന്നത്, ഇത്തരത്തിലുള്ള സ്വാസ്ഥ്യമാണ്. അല്ലാതെ അജ്ഞന്റെ പ്രതീക്ഷയിലുള്ള സ്വാസ്ഥ്യം അല്ല എന്നിവിടെ വ്യക്തമായി പറയുന്നു. ഇതിന് വിവേകം കൊണ്ട് ഗ്രഹിക്കുന്നതിന് ആത്മജ്ഞാനം എന്ന് പറയുന്നു, സഹജമായി ഗ്രഹിക്കുന്നതിന് സുഷുപ്തി എന്ന് പറയുന്നു.